മലയാളം റേഡിയോയിലും ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും.
സ്ഥിരമായി ന്യൂട്രല്ല കഴിക്കുന്ന കുട്ടികൾക്ക് ക്യാൻസർ വരുമെന്ന് പുതിയ പഠനം. എന്നാൽ സ്ഥിരമായി പാവയ്ക്ക കഴിച്ചാൽ നിങ്ങൾക്ക് ക്യാൻസർ വരികയേയില്ല. ദിവസവും രാവിലെ നാരങ്ങ വെള്ളം കുടിച്ചാൽ ഹൃദ്രോഗവും പ്രമേഹവും പൂർണ്ണമായും ഒഴിവാക്കാം. തുളസിനീര് തേച്ചാൽ തൊലിപ്പുറത്തെ അസുഖങ്ങളെല്ലാം ഒറ്റയടിക്ക് പമ്പ കടക്കും. അലുമിനിയം പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്യാറുണ്ടോ? എന്നാൽ ക്യാൻസർ ഉറപ്പാണെന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി. ഫേസ്ബുക്കിലും വാട്സാപ്പിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഫോർവേഡ് ചെയ്ത് കിട്ടിയ സന്ദേശങ്ങളാണ് ഇവ. വൻ നഗരങ്ങളിലെ ഡോക്ടർമാരും ലോകാരോഗ്യ സംഘടനയുമൊക്കെ നൽകുന്ന മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളുമാണ് ഇവയെന്ന് ഓരോ സന്ദേശത്തിലും പറയുന്നു. എനിക്ക് മാത്രമല്ല ഫേസ്ബുക്കും വാട്സാപ്പും ഉപയോഗിക്കുന്ന എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും ഇത്തരം ചില ഹെൽത്ത് ടിപ്പുകൾ. നമുക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിരിക്കും ഈ വിവരങ്ങൾ എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് കിട്ടുന്നതിൽ നല്ലൊരു ഭാഗം പേരും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ വാട്സാപ്പിൽ ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടോ ഉണ്ടാകും അല്ലേ? പക്ഷേ ഇത്തരത്തിൽ വരുന്ന മെസ്സേജുകളിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന കാര്യം ഷെയർ ചെയ്യുന്നതിന് മുൻപ് ഒരു നിമിഷമെങ്കിലും നമ്മൾ ആലോചിക്കാറുണ്ടോ? ഫേസ്ബുക്കിൽ 2016 ഏറ്റവുമധികം ഷെയർ ചെയ്യപ്പെട്ട വാർത്തകളും ലേഖനങ്ങളും ഏതൊക്കെയെന്ന് ബസ്സുമോ എന്ന ഏജൻസി ഒരു വിലയിരുത്തൽ നടത്തിയിരുന്നു. ആദ്യ 15 ലേഖനങ്ങളിൽ 6 ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. അക്കൂട്ടത്തിൽ 15 പേർ ഷെയർ ചെയ്ത ഒരു വാർത്തയുണ്ട്. ക്യാൻസർ ബാധിച്ച 98% ശരീരകോശങ്ങളെയും നശിപ്പിക്കാൻ കഴിയുന്ന ഒരു ചെടിയുടെ വേര് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയെന്ന്. എന്നാൽ ഈ വാർത്ത പൂർണ്ണമായും തെറ്റായിരുന്നു എന്നാണ് ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർ പിന്നീട് വിശദീകരിച്ചത്. ഒന്ന് ആലോചിച്ചു നോക്കുക, ഒരു വ്യാജവാർത്ത ഷെയർ ചെയ്തത് 15 പേർ. അപ്പോൾ വായിച്ചവരുടെ എണ്ണം എത്രത്തോളം ഉണ്ടാകും? ലോകത്തിലെ ഏറ്റവും പ്രമുഖ മാധ്യമങ്ങളിൽ വരുന്ന ആരോഗ്യ വാർത്തകൾ ഷെയർ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇത്. ക്യാൻസർ എന്ന തലക്കെട്ടുമായി കഴിഞ്ഞ വർഷം ഏറ്റവുമധികം പ്രചരിച്ച 20 ബ്രിട്ടനിലെ ഇൻഡിപെൻഡന്റ് പത്രം പരിശോധിച്ചപ്പോൾ അതിൽ പകുതിയിലേറെയും വ്യാജ വാർത്തകളായിരുന്നു എന്നാണ് കണ്ടെത്തിയത്. മലയാളത്തിൽ പ്രചരിക്കുന്ന ആരോഗ്യ വാർത്തകളെക്കുറിച്ച് ഇതുവരെയും അത്തരം പഠനമൊന്നും നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. അഥവാ അങ്ങനെ ഒരു പഠനം നടത്തിയാലും ഒരു സംശയവും ഉണ്ടാകില്ല, യഥാർത്ഥ വാർത്തകളേക്കാൾ വളരെ മുമ്പിൽ വ്യാജന്മാർ തന്നെയാകും. ഇതിൽ മരുന്നുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമല്ല ഉള്ളത്. ക്യാൻസർ എന്നൊരു രോഗം പോലുമില്ല, മറിച്ച് മരുന്ന് വിൽപ്പനയ്ക്കായി ചില കമ്പനികൾ നടത്തുന്ന പ്രചാരണം മാത്രമാണ് അത്. അല്ലെങ്കിൽ വാക്സിൻ ഉപയോഗിച്ച് ഉഗാണ്ടയിൽ 10,000 മരിച്ചു, അങ്ങനെ ഒരുപാട് വാർത്തകൾ കാണാം. എന്നാൽ ഏതെങ്കിലും ഒരു മുഖ്യധാരാ മാധ്യമത്തിന്റെ വെബ്സൈറ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇത്തരം വാർത്തകൾ കാണാനും കഴിയില്ല. പക്ഷെ അതിനുള്ള സമയം പോലും കാത്തുനിൽക്കാതെയാണ് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന സദുദ്ദേശത്തോടുകൂടി തന്നെ പലരും ഈ വാർത്തകൾ ഷെയർ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഈ വിവരങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുകയാണോ ചെയ്യുന്നത്? അല്ല എന്ന് മാത്രമല്ല, ആവശ്യമായി വേണ്ട ചികിത്സ നേടാൻ സമ്മതിക്കാതെ ഒരുപാട് പേരെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ഇത്തരം വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നതിലൂടെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. കേരളത്തിൽ ഇത്തരം വ്യാജവാർത്തകൾ പ്രചരിച്ചതോടെ അതിനെ നേരിടാനായി ഒരു കൂട്ടം ഡോക്ടർമാർ തന്നെ അടുത്ത കാലത്ത് ഇന്റർനെറ്റ് ലോകത്തേക്ക് എത്തിയിരുന്നു. ഇൻഫോ ക്ലിനിക് എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയാണ് അവർ വ്യാജവാർത്തകളെ തുറന്നു കാട്ടാനും ആരോഗ്യ പരിചരണത്തെക്കുറിച്ച് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനും തുടങ്ങിയിരിക്കുന്നത്. ഇൻഫോ ക്ലിനിക് എന്ന പേജിന്റെ സ്ഥാപക അഡ്മിൻമാരിൽ ഒരാളായ കോട്ടയത്തുള്ള ഡോക്ടർ നെൽസൺ ജോസഫ് തന്നെ ഇത്തരം വ്യാജ ആരോഗ്യ വാർത്തകളെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ നെൽസൺ ജോസഫ്, ഈ വ്യാജ വാർത്തകളുടെ ദോഷങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുൻപ് എന്തുകൊണ്ട് നിങ്ങൾ ഡോക്ടർമാർ ചേർന്ന് ഇത്തരം ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി എന്ന കാര്യം തന്നെ ആദ്യം ഒന്ന് വിശദീകരിക്കാമോ?
ഓക്കെ, ഏകദേശം ഒരു 3-4 മുമ്പാണ് ഞങ്ങൾ ഇൻഫോ ക്ലിനിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് അതിന് മുമ്പായിട്ട് കേരളത്തിലെ മലപ്പുറം ആ ഡിസ്ട്രിക്റ്റുകളിൽ ഡിഫ്തീരിയ എന്ന് പറഞ്ഞ ഒരു രോഗം തിരിച്ചു വന്നെന്ന് തന്നെ പറയാം. ഇത് വാക്സിൻ കൊണ്ട് പൂർണ്ണമായിട്ടും പ്രിവെന്റ് ചെയ്യാവുന്ന ഒരു രോഗമായിരുന്നു. നമ്മളത് വളരെ കുറച്ച് 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 കൊണ്ടുവരികയായിരുന്നു ഡിഫ്തീരിയ. പക്ഷേ ഒരു 10 വർഷം മുമ്പ് തുടങ്ങി കേരളത്തില് വാക്സിൻ വിരുദ്ധ ചേരി ശക്തി പ്രാപിക്കുന്നുണ്ട്. ആ സമയത്ത് വാക്സിനേഷന്റെ റേറ്റ് ഒരുപാട് താഴ്ന്നിരുന്നു. നമുക്ക് ഒരു സമയത്ത് 100-ന് അടുത്ത് വാക്സിനേഷൻ റേറ്റ് ഉണ്ടായിരുന്നു, 100% വാക്സിനേഷൻ റേറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ആ സമയത്ത് 70% താഴെയായിരുന്നു വാക്സിനേഷൻ റേറ്റ്. അതിന്റെ ഫലമായിട്ട് ഈ ഡിഫ്തീരിയ പോലെയുള്ള വാക്സിൻ വെച്ച് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന രോഗങ്ങൾ നമ്മുടെ കേരളത്തിൽ തിരിച്ചു വന്നിരുന്നു. അതിന് ബോധവൽക്കരണം നടത്താനായി ഞങ്ങൾ നവമാധ്യമങ്ങളിൽ കൂടി തന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ എഴുതുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എത്ര ആധികാരികമായ വിവരങ്ങൾ എഴുതിയിട്ടിരുന്നാലും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന റീച്ച്, നമ്മൾ ആർക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ടാവണോ അവരിലേക്ക് ഈ വിവരങ്ങൾ എത്തുന്നില്ല എന്നൊരു ഫീഡ്ബാക്കാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോ ആ സമയത്ത് ഞങ്ങൾ എഴുത്ത് നിർത്തുന്നതിനെ കുറിച്ചൊക്കെ വരെ ആലോചിച്ചു. ആ സമയത്താണ് എന്തുകൊണ്ട് നമുക്കിത് ഒരുമിച്ച് ചെയ്തുകൂടാ, ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നമുക്കിത് ചെയ്തുകൂടാ എന്ന് ആലോചിക്കുന്നത്. അങ്ങനെയാണ് ഇൻഫോ ക്ലിനിക്ക് രൂപം കൊള്ളുന്നത്.
ഓക്കെ, അപ്പൊ ഇൻഫോ ക്ലിനിക് എന്നുള്ള പേജിനകത്ത് നിങ്ങൾ ഏത് തരത്തിലുള്ള ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വിവരങ്ങളാണ് ആളുകൾക്ക് കൊടുക്കുന്നത്? ആരൊക്കെയാണ് എഴുതുന്നത്?
ഇൻഫോ ക്ലിനിക് എഴുതുന്നത് ഒരു ഡോക്ടർമാരുടെ ഒരു ടീമാണ്. ഒരു 20-ഓളം ഡോക്ടേഴ്സ്, 20-ൽ കൂടുതൽ ഡോക്ടേഴ്സ്, വേറെ വ്യത്യസ്ത സ്പെഷ്യാലിറ്റികളുള്ള 20-ൽ കൂടുതൽ ഡോക്ടേഴ്സ് ഇൻഫോ ക്ലിനിക്കിന് വേണ്ടി എഴുതുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നത് പൊതുജന ആരോഗ്യത്തെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന, അവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന വിഷയങ്ങളെ കുറിച്ചാണ്. പിന്നെ ഇതുപോലെ തന്നെ വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഒരുപാട് ഹോക്സുകൾ എന്ന് പറയാവുന്ന രീതിയിലുള്ള മെസ്സേജുകൾ തന്നെ മനഃപൂർവ്വം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട്, ഇപ്പൊ പ്രമേഹമില്ല, പ്രഷർ ഇല്ല, അതൊക്കെ വൈദ്യശാസ്ത്രത്തിന്റെ തട്ടിപ്പാണ്, അതുകൊണ്ട് തന്നെ ചികിത്സിക്കേണ്ട ആവശ്യമില്ല, വാക്സിൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന വിഷമാണ് എന്നൊക്കെയുള്ള മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള മെസ്സേജുകൾ ഒരുപാട് പരക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള മെസ്സേജുകളെ കുറിച്ച് സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് ദൂരീകരിക്കാറുണ്ട്. പിന്നെ കുട്ടികളെ കുറിച്ചും പ്രസവ ഗർഭകാലത്തെ കുറിച്ച്, പിന്നെ ചില രോഗങ്ങളെ കുറിച്ച് എല്ലാം ആൾക്കാരുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെക്കുറിച്ച് ഞങ്ങള് സംശയങ്ങള്, ആൾക്കാരുടെ സംശയങ്ങള് മാറ്റിക്കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള, അതായത് നമ്മുടെ ഒരു പ്രോബ്ലം നമ്മുടെ ആശുപത്രികളില് രണ്ട് കാരണം കൊണ്ട് ഒരു ഡോക്ടറുടെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ ചിലപ്പോ പറ്റാറില്ല. അപ്പൊ നമുക്ക് എല്ലാ സംശയങ്ങളും അവിടെ ചോദിച്ച് തീർക്കാൻ പറ്റണമെന്നില്ല. പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാർ വരുന്ന നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഒരാൾക്ക് നമുക്ക് ഒരാൾക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സമയം വളരെ പരിമിതമായിരിക്കും. ആ സമയത്തിനുള്ളിൽ നമുക്ക് എല്ലാ സംശയങ്ങളും മാറ്റിക്കൊള്ളണമെന്നില്ല. ആ തെറ്റിദ്ധാരണ, ആ സംശയം നിലനിൽക്കുന്നത് മുതലെടുക്കുന്ന ഒരുപാട് പേര് ഇപ്പോ സോഷ്യൽ മീഡിയ വഴി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെതിരായിട്ട് ചെറിയൊരു റെസിസ്റ്റൻസ് ആണ്.
ഇതിൽ ഡോക്ടറിനെ ചൂണ്ടിക്കാണിച്ച് ഒരുപാട് ഹോക്സ് വരുന്നുണ്ട്. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ വാക്സിൻ വിരുദ്ധ പ്രചാരണങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു തലമാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോ ഇന്ന ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകില്ല, അല്ലെങ്കിൽ കിഡ്നി രോഗം ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചില ഫ്രൂട്ട്സിന്റെ കാര്യം, അല്ലെങ്കിൽ ചില ഈ ദിവസവും നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ രോഗം ഉണ്ടാകില്ല, അങ്ങനെ പറഞ്ഞൊക്കെ ഒരുപാട് വരുന്നുണ്ട്. എന്താണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് എന്താണ് അതുകൊണ്ട് ലാഭം കിട്ടുന്നത്? പലപ്പോഴും സംശയം തോന്നുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എപ്പോഴും അന്വേഷിച്ചിട്ടുണ്ടോ കാര്യം?
പ്രധാനമായിട്ടും 2-3 കാര്യങ്ങളാണ് തോന്നുന്നത്. ചിലര് പേജിന്, അവരുടെ പേജ് ഫേസ്ബുക്ക് പേജിന് വളർത്താനായിട്ട്, ചിലര് ചില അവരുടെ ബിസിനസ് വളർത്താനായിട്ട്, അങ്ങനെ പല കാരണങ്ങളുണ്ടാവാം. അപ്പൊ അത് അതിനു വേണ്ടിയിട്ടാണ് ഇവര് ചെയ്യുന്നതാണ് ഇതുവരെ തോന്നിയിട്ടുള്ളത്. നമ്മള് അതിന്റെ പുറകെ അതിന്റെ കാരണം അന്വേഷിച്ച് ഒരുപാട് പോകുന്നത് നമ്മുടെ സമയം നഷ്ടമാകുമെന്നല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് അതിന് ഇമ്മ്യൂണിറ്റി പൊതുജനത്തിന് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള യഥാർത്ഥമായ അറിവുണ്ടാവും.
ശരിയായ ധാരണ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്.
അതെ, ശരിയായ ധാരണ കൊടുക്കുക എന്നുള്ളത് മാത്രമേ അതിന്റെ അകത്ത് ഉള്ളൂ.
ഇതിൽ ഇങ്ങനെ വരുന്ന ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം പൊടിക്കൈകൾ, ടിപ്പുകൾ, അതിൽ എത്രത്തോളം, എത്ര ശതമാനം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതുണ്ട്? അങ്ങനെ എന്തെങ്കിലും ഈ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുമ്പോൾ മനസ്സിലായിട്ടുണ്ടോ?
അത് വിശ്വസിക്കാൻ എത്ര ശതമാനം കഴിയുന്നുണ്ടെന്ന് ചോദിച്ചാല് നമുക്ക് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ അവർ കൊടുക്കുന്നത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാല് അതിന് നമുക്ക് അതിന്റെ വിശ്വാസ്യത പറയാൻ പറ്റുള്ളൂ.
ഇപ്പോ
ഉദാഹരണത്തിന് ഏതെങ്കിലും ഏതോ ഒരു ആർ സി സി യിലെ അതിന്റെ ഡോക്ടർമാർ പറഞ്ഞു എന്ന് പറഞ്ഞ് എഴുതുന്ന ഒരു കാര്യം ആർ സി സിയിലെ ഡോക്ടർമാർ പറഞ്ഞതാണോന്നില്ല, അങ്ങനത്തെ മെസ്സേജ് കണ്ടിരുന്നില്ല.
ആർ സി സിയിലെ
ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെയാണ് അലുമിനിയത്തിനകത്ത് പാകം ചെയ്യരുത്. അപ്പൊ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ആധികാരികമായ പഠന വൈദ്യശാസ്ത്രം എവിഡൻസ് ബേസ്ഡ് സയൻസ് ആണ്. അപ്പോ നമ്മള് ഇന്നയാൾ പറഞ്ഞു അല്ലെങ്കിൽ ഇത്ര ഒരു സമൂഹത്തിലെ ഒരു എമിനന്റ് പേഴ്സണാലിറ്റി പറഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമല്ല നമ്മൾ ഒരു കാര്യവും ഫോളോ ചെയ്യുന്നത്. നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ അവർക്ക് പറയാൻ പറ്റുന്നുണ്ടോ? പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് വിശ്വാസ്യത ഉണ്ടാവും.
പക്ഷെ അതിലിപ്പോ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ഇപ്പൊ വാട്സാപ്പിൽ ഫോർവേഡ് കിട്ടുന്ന ഒരു മെസ്സേജ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ആരെങ്കിലും അയക്കുന്ന ഒരു പേജിലുള്ള ഒരു മെസ്സേജ് ആണെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? പെട്ടെന്ന് പ്രത്യേകിച്ച് എനിക്കിപ്പോഴൊരു അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഞാൻ അറിയാതെ അതങ്ങ് വിശ്വസിച്ചു പോകും. കാരണം എങ്ങനെയെങ്കിലും അതിനൊരല്പം എനിക്ക് ആ ഒരു അസുഖം കിട്ടണം എന്നുള്ളതിൽ നിൽക്കുകയായിരിക്കും, ഞാൻ അറിയാതെ വിശ്വസിച്ചു പോകും. എന്ത് ചെയ്യാൻ കഴിയും സാധാരണക്കാർക്ക്?
നമുക്ക് അതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, ഇങ്ങനെ വരുന്ന ഈ വാലും തലയും ഇല്ലാത്തെന്ന് മലയാളത്തിൽ പറയും, അങ്ങനത്തെ മെസ്സേജുകള് വെറുതെ ഫോർവേഡ് ചെയ്യാതിരിക്കുക. നമ്മള് ഇത് നിങ്ങൾ ചെയ്യുന്ന ഒരു സാമൂഹ്യ നന്മയാണ് എന്നാണ് മിക്കവാറും
മനസ്സിലാക്കുന്നത്.
ശരിക്കും നമ്മൾ ചെയ്യുന്ന ഒരു സാമൂഹ്യ ദ്രോഹമാണ്. വെറുതെ നമുക്കറിയില്ലാത്ത അറിവില്ലാത്ത ഇങ്ങനത്തെ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾ ഇൻഫോ ക്ലിനിക്കിനാണെങ്കിലും ഞങ്ങള് ഏത് ഡോക്ടറാണ് എഴുതുന്നത്, അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് ആദ്യമായി തന്നെ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോ ഞങ്ങളുടെ ടീമിലെ ഏത് ഡോക്ടറാണ് എഴുതുന്നത്, അദ്ദേഹം എന്താണ്, ഏത് സ്പെഷ്യലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനൊരു ഓതർ ഉണ്ട്, അതിനൊരു ആ ഡോക്ടർക്ക് ആ പേജിൽ ആ സമയത്ത് ആ ലേഖനത്തിൽ എഴുതുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. എന്ത് സംശയം അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും നമ്മളൊരു ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് തീർത്തു കൊടുക്കാനായിട്ടും ശ്രമിക്കാറുണ്ട്. അപ്പോ അങ്ങനെ സംശയം തീർക്കാൻ, നമുക്ക് ആ മെസ്സേജിനെ കുറിച്ചുള്ള സംശയം തീർക്കാൻ പറ്റില്ലാത്ത ഒരു സോഴ്സ് ഇല്ലാത്ത ഒരു ഓതർ ഇല്ലാത്ത ഒരു മെസ്സേജ് വെറുതെ ഫോർവേഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ, എന്ത് കാര്യത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ. ഇപ്പോ നമ്മളൊരു ഒരു കാർ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറിനെ കുറിച്ചുള്ള സംശയം ഒരു ഡോക്ടറോടല്ലോ ചോദിക്കുന്നത്, ഒരു മെക്കാനിക്കിനോടല്ലോ ചോദിക്കുന്നത്.
കാര്യം
ചെയ്യാനും അതിൻ്റെതായ ആൾക്കാരുണ്ട്, അതിൻ്റെതായ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ശരീരത്തെ കുറിച്ച് അറിയാവുന്ന ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ ശരീരത്തെ കുറിച്ചുള്ള സംശയം ചോദിക്കാൻ പാടുള്ളൂ.
ഓക്കെ, അപ്പൊ അതായത് പറഞ്ഞു വരുന്നത് നമ്മൾ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒരു മെസ്സേജ് കണ്ട് അത് ക്ലിക്ക് ചെയ്ത് വായിച്ചാൽ പോലും ഒരു ഡോക്ടറോട് സംസാരിക്കാതെ സ്വയം ആ ചികിത്സ തുടങ്ങരുത്, ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രമേ തുടങ്ങാവൂ. ഓക്കെ, എന്തായാലും അവസാനമായി ഒറ്റ കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേജ് തുടങ്ങി 4 മാസമായെന്ന് പറയുന്നുണ്ട്. വ്യാജ വാർത്തകൾ വരികയാണെങ്കിൽ ലക്ഷക്കണക്കിന് പേര് ഷെയർ ചെയ്ത് പോകുന്നത്, ലക്ഷക്കണക്കിന് പേർ വായിക്കുന്നതും കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു നിങ്ങൾ എഴുതിയിടുന്ന ഈ ഒരു കാര്യങ്ങൾ എത്രത്തോളം ആൾക്കാർ വായിക്കുന്നുണ്ട്, പ്രതികരണം എങ്ങനെയുണ്ട്?
ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇതുവരെ കിട്ടിയിരിക്കുന്ന പ്രതികരണം വളരെ നല്ല ഒരു ഫീഡ്ബാക്കാണ്. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് വസ്തുതകൾ മാത്രമായിട്ട് എഴുതാനായിട്ടാണ്, അതായത് ലളിതമായിട്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ വസ്തുതകൾ മാത്രം, ഒരു രോഗത്തെക്കുറിച്ചുള്ള വസ്തുതകൾ മാത്രം ലളിതമായ രീതിയിൽ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഏതാണ്ട് ഒരു 40 പോസ്റ്റുകൾ മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. അപ്പോൾ അത്രയും കുറച്ച്, ഇതൊരു വളരെ ചെറിയ ടൈം പീരീഡ് ആണ്. ഒരു ഫേസ്ബുക്ക് പേജിനെ സംബന്ധിച്ചിടത്തോളം 120 days എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ടൈം പീരീഡ് ആണ്. ആ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ പോസ്റ്റുകൾ വായിച്ചിട്ടുണ്ട് ഇതുവരെ.
തീർച്ചയായും
അതിന് മനസ്സിലാകുന്നത് ഒരാളത് പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ ഒതന്റിക് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് ആരോഗ്യത്തെ കുറിച്ചുള്ള അറിവുകൾ ജനങ്ങൾക്ക് കിട്ടും എന്നവർക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ആവശ്യമാണ്, അത് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് എന്റെ മനസ്സിലാകുന്നത്.
അതെ, തീർച്ചയായും. എന്തായാലും വളരെ നന്ദി ഡോക്ടർ ഡെൽസൺ ജോസഫ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിനും ഒപ്പം തന്നെ ഇത്തരത്തിലൊരു പേജ് തുടങ്ങാൻ നിങ്ങൾ എല്ലാവരും കൂടി മുന്നിട്ട് ഇറങ്ങിയതിനും.
താങ്ക് യു.
കേരളത്തിൽ ഓൺലൈനിലെ വ്യാജ ആരോഗ്യ വാർത്തകളെ നേരിടാനായി ഇൻഫോ ക്ലിനിക് എന്ന പേരിൽ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയ ഡോക്ടർമാരുടെ കൂട്ടത്തിലുള്ള ഡോക്ടർ നെൽസൺ ജോസഫുമായാണ് SBS മലയാളം റേഡിയോ ഇതുവരെ സംസാരിച്ചത്. വ്യാജ വാർത്തകൾ ഷെയർ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരുടെ മരണത്തിന് വരെ നമ്മൾ കാരണക്കാരാകാം എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു. അതിന് അടുത്ത കാലത്ത് ഒരു ഉദാഹരണവും നമ്മുടെ മുന്നിലുണ്ട്. അടുത്തിടെ ക്യാൻസർ മൂലം അന്തരിച്ച യുവനടൻ ജിഷ്ണു തന്റെ ഫേസ്ബുക്കിൽ ഒരിക്കൽ എഴുതിയിരുന്നു, ഇന്റർനെറ്റിനെ വിശ്വസിച്ച് ക്യാൻസർ ചികിത്സയ്ക്കായി ലക്ഷ്മി തരു എന്ന സസ്യവും മുള്ളാത്ത എന്ന പഴവും ഉപയോഗിച്ചതോടെ തന്റെ സ്ഥിതി കൂടുതൽ വഷളായി എന്ന്. ജിഷ്ണുവിനെ പോലെ ഒരാളുടെ അനുഭവക്കുറിപ്പ് വന്നിട്ട് പോലും ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കുന്നവർക്കും പ്രചരിപ്പിക്കുന്നവർക്കും തെല്ലും കൂസലുണ്ടായിട്ടില്ല. എന്തായാലും ഇത്തരം വ്യാജ ആരോഗ്യ വാർത്തകളെ നേരിടാൻ നടപടി വേണമെന്ന് അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ആരോഗ്യ വിദഗ്ധർ ഫേസ്ബുക്കിനോട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും വാർത്ത വ്യാജമാണെന്ന് കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ ജനങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഫേസ്ബുക്ക് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.